SBS Radio.
ഓസ്ട്രേലിയയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇതിൽ ഏറെയും ഭക്ഷ്യോൽപ്പന്നങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ കടകളിലും പാകിസ്ഥാൻ കടകളിലും വിറ്റഴിക്കുന്ന കൺമഷിയിൽ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ന്യൂ സൗത്ത് വെയിൽസിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഒരു കുടുംബത്തിലെ 3 കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവരുടെ രക്തം പരിശോധിച്ചപ്പോൾ ഈയത്തിന്റെ അളവ് വൻതോതിൽ കൂടിയിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൺമഷിയാകാം ഇതിനു പിന്നിലെ കാരണമെന്ന നിഗമനത്തിലെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഹാഷ്മി സുർമി സ്പെഷ്യൽ, ഹാഷ്മി ഖോൽ ആസ്വാദ് എന്നീ രണ്ടു തരം കൺമഷി ഉൽപ്പന്നങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മെർക്കുറി, ഈയം, ക്രോമിയം, കാഡ്മിയം, അർസനിക് തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. ഇതിൽ 84% ഈയത്തിന്റെ അംശം ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ച ഹാഷ്മി സുർമി സ്പെഷ്യൽ, ഹാഷ്മി ഖോൽ ആസ്വാദ് എന്നീ കൺമഷി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് ന്യൂ സൗത്ത് വെയിൽസ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നിരവധി മലയാളികളും ഈ കൺമഷി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇതിലൊരാളാണ് ബ്രിസ്ബെയിനിലുള്ള ധന്യ വിറ്റൽദാസ്.
ധന്യ, ഇവിടെ രണ്ടുതരം ഐലൈനറുകൾ, അതായത് ഇപ്പൊ ഹാഷ്മി സുർമി സ്പെഷ്യലും ഹാഷ്മി കോൾ ആസാദ് എന്നീ രണ്ട് ഐലൈനറുകളിലാണ് മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളാണല്ലോ അല്ലെ ധന്യ?
അതെ അതെ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ സുർമി ഗോൾഡൻ വണ്ണാ ഞാൻ യൂസ് ചെയ്തത്,
അതായത് ഹാഷ്മി സുർമി സ്പെഷ്യൽ എന്ന് പറയുന്നത്.
അതെ.
ഓക്കെ, ഇത് ഇപ്പൊ എത്ര നാളായിട്ട് ധന്യ ഉപയോഗിക്കുന്നുണ്ട്?
ഒരു 3 months ഒക്കെ ഞാൻ യൂസ് ചെയ്തായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടല്ല, നമ്മൾ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോ യൂസ് ചെയ്തതാ.
ഓക്കെ, ഇതിപ്പോ എവിടുന്നാ ഇത് ധന്യക്ക് ലഭിച്ചത്?
ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിന്നാ മേടിച്ചത്. അപ്പൊ അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫിംഗില് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. അപ്പൊ അത് കണ്ട് പിന്നെ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് എഴുതിയതും കൂടി കണ്ടപ്പോ ഞാൻ ഓർത്ത് ഓക്കെ, നല്ല പ്രോഡക്ട്സ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മേടിച്ചത്.
ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം, റിയാക്ഷൻ ഉണ്ടാവോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ചെയ്തോ?
അയ്യോ, ദൈവസഹായത്താൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് ഞാൻ സുർമ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സുർമയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ണിനൊരു ഒരു കൂളിംഗ് എഫക്ട് കിട്ടും. മെയിൻലി ഞാൻ അതിനും കൂടിയായിട്ടാണ് ഇത് മേടിച്ചത്. പക്ഷെ ഈ പ്രോഡക്റ്റിന് അങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ലൈക്ക് ഒരു പൊടിയെടുത്ത് കണ്ണിലിടുന്ന ഒരു എഫക്റ്റേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ലൈക്ക് കാജൽ എഫക്ട് കിട്ടും. അല്ലാണ്ട് ആ ഒരു സുർമയുടെ ആ ഒരു ഒരു എന്താണ് ആ ഒരു നാച്ചുറൽ എഫക്റ്റ് ഇല്ലേ, കണ്ണിന് കൂളിംഗ് ഒക്കെ തരുന്ന, അതൊക്കെയാണല്ലോ സുർമയുടെ മെയിൻ ഇത്. അങ്ങനത്തെ ഒരു എഫക്റ്റും ഈ പ്രോഡക്റ്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ. പക്ഷെ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വായിച്ചപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് അതാണ്, ഭാഗ്യം ഒരു റിയാക്ഷൻസ് അങ്ങനെ ഒന്നും ഉണ്ടാവാഞ്ഞതും.
ഈ വാർത്ത കണ്ടപ്പോ എങ്ങനെയായിരുന്നു റിയാക്ഷൻ?
അത് കണ്ടപ്പോ തന്നെ എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം അവര് ആ ഒരു ഗോൾഡൻ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതായിരുന്നു അവര് ഡിസ്പ്ലേ ചെയ്തത് ഈ ന്യൂസിന്റെ താഴെയായിട്ട്. അപ്പൊ അതാണ് ഞാൻ ഓർത്തത് എന്തായിരിക്കും ഓർത്ത് നോക്കുമ്പോഴാണ് ഇതിലിങ്ങനെ ലെഡ് ഇത് കണ്ടു എന്നും കുറച്ചുപേർക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടായിരുന്നു വായിച്ചത്. അത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മ കണ്ണിലാ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്കിൻ പോലെ അല്ലല്ലോ കണ്ണ്, നമുക്ക് കാഴ്ചക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു എന്താ ഒരു വലിയൊരു അപകടം തന്നെയാണല്ലോ. അപ്പൊ അത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് കണ്ടതും അങ്ങനെ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴും.
ഓക്കെ, ഇത് എന്നിട്ട് തിരിച്ച് ആ കടയില് കൊടുക്കുകയോ പിന്നീട് അവരെ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തോ?
എനിക്ക് ശരിക്കും ഞാൻ ഈ മേടിച്ച കട ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് ജോലിയുടെ ഒരു ബിസിനസ് കാരണമൊക്കെ എനിക്ക് ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല.
ഓക്കെ, ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടോ?
ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് കളയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല, ബിക്കോസ് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അതെടുത്ത് കളയണം. ഈ ഒരു ന്യൂസ് വായിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടായി എന്ന് അറിയുമ്പോ പിന്നെ ഇനി നമ്മളത് യൂസ് ചെയ്യരുത് എന്നാണ് എന്റെ ഒരു ഇത്.
അല്പം പേടിപ്പെടുത്തിയെന്നാണ് പറയുന്നത്?
അല്പമല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പേടിച്ചു.
മലയാളികളും ഇവ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ പരിശോധിക്കുന്നു. മെൽബണിലെ ഡീക്കൻ യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി ലെക്ചററായ ഡോക്ടർ ദീപ ചന്ദ്രറാമാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്.
നമസ്കാരം ഡോക്ടർ ദീപ ചന്ദ്ര റാം, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ദീപ, ഇപ്പൊ ഇന്ത്യൻ കടകളിലും മറ്റും വിൽക്കുന്ന കൺമഷിയിലും ഐലൈനറിലുമൊക്കെ ഈയം അഥവാ ലെഡ്, ക്രോമിയം, കാഡ്മിയം, മെർക്കുറി, ആർസനിക് തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതുമൂലം ന്യൂ സൌത്ത് വെയിൽസിൽ ഏതാണ്ട് 3 കുട്ടികളുടെ രക്തത്തിൽ ഉയർന്ന തോതിൽ ഈയത്തിന്റെ ഒരു അംശം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രാസപദാർത്ഥങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് പറയാമോ ആദ്യം?
ഇതിൽ ചിലതൊക്കെ ചെറിയ തോതിൽ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ഈ രാസപദാർത്ഥങ്ങൾ ശരീരത്തിൽ കയറുന്നത് കോസ്മെറ്റിക്സും വഴി മാത്രമല്ല, അത് വേറെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് ഈ രാസപദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് കയറാനായിട്ട്. ഇപ്പോൾ ഉള്ള കണ്ടുപിടുത്തത്തിൽ ഇത് കോസ്മെറ്റിക്സും ഒരു റീസൺ ആണെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോ ലെഡ് ആണെങ്കിൽ അതൊരു ന്യൂറോ ടോക്സിൻ ആണ്. അത് ഒരു പ്രൊലോങ് യൂസിൽ അത് ബ്രെയിൻ ആൻഡ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബാക്കി മെറ്റൽസ് ഒക്കെ ഇതെല്ലാം ക്യാൻസറസ് ആണ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ഉണ്ട്. അപ്പോ ഒരു ആ രീതിയിലുള്ള ഒരു എന്താ പറയാ, പ്രഗ്നന്റ് വിമൻ ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും, മെന്റൽ വളർച്ചയെ അത് ബാധിക്കും. പിന്നെ ഇതൊന്നും അല്ലാണ്ട് തന്നെ എല്ലാ ഓർഗൻ സിസ്റ്റം ടോക്സിസിറ്റി ഉണ്ട്, അതല്ലാതെ തന്നെ എൻവയോൺമെന്റൽ കൺസേൺസും ഉണ്ട് ഈ എല്ലാ ഹെവി മെറ്റൽസിനും. ഇതെല്ലാം ഇതിനെല്ലാം ഹെവി മെറ്റൽസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി കോസ്മെറ്റിക്സിൽ ഇത് എങ്ങനെയാണ് പ്രസന്റ് എന്നുള്ളത്, ഇപ്പൊ ലിപ്സ്റ്റിക് ആണെങ്കിലും വൈറ്റനിങ് ടൂത്ത്പേസ്റ്റ് ആണെങ്കിലും നെയിൽ കളേഴ്സ് ആണെങ്കിലും കൺസീലർ, മോയ്സ്ചറൈസർ, ഇതിലെല്ലാത്തിലും ഐലൈനേഴ്സ്, ഐഷാഡോ, ഇതിലെല്ലാത്തിലും ഈ മെറ്റൽസിന്റെ അംശമുണ്ട്. ഇത് ഇന്റൻഷനലി അവര് ഇടുന്നതല്ല, കാരണം നോൺ ഇന്റൻഷനലി ആഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ഇത് ഇതിന്റെ മെത്തേഡ്, ആ പ്രോസസ്, ആ പ്രിപ്പറേഷൻ മെത്തേഡിന്റെ ഭാഗമായിട്ട് അതിനകത്ത് കയറിക്കൂടുന്ന ആണ്. പിന്നെ ചിലര് അവരുടെ യൂസ് ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ കളേഴ്സ് ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടി പെർപ്പസ്ഫുൾ ഡെലിബറേറ്റ്ലി യൂസ് ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ കൂടുതലും അത് നോൺ ഇന്റൻഷനലി അതിനകത്ത് പെടുന്നതാണ്, കണ്ടാമിനൻസിന്റെ കൂട്ടത്തിലും പെടുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടും ക്രോമിയം ആണെങ്കിലും അയൺ ആണെങ്കിലും കളറിൻ്റെ ആയിട്ട് ഐഷാഡോയിലും ബ്ലഷസിലും കൺസീലേഴ്സിലും ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയം ആണെങ്കിൽ കളറിൻ്റെ ആയിട്ട് ലിപ് ഗ്ലോസിലും നെയിൽ പോളിഷിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ കളർ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് DNC, റെഡ് സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കളർ അഡിറ്റീവ്സ് ഉണ്ട്. അതിലെല്ലാത്തിലും ആർസനിക്കും ലെഡും മെർക്കുറിയാണുള്ളത്. ചിലർക്ക് ആ ലിമിറ്റ് അറിയാം, അതിനകത്ത് നിന്നുകൊണ്ട് ഇടുന്നാവും. എന്താണെങ്കിലും ഇതിനകത്തെല്ലാം ഈ ഹെവി മെറ്റൽസ് എല്ലാം തന്നെ ഉണ്ട്.
ഓക്കെ, ഈ ലെഡ്, ക്രോമിയം, കാഡ്മിയം, മെർക്കുറി, ആർസനിക്, ഇപ്പൊ ഇതിനെ കുറിച്ചാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം ഈ രാസപദാർത്ഥങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കാനിടയുള്ളത്?
ഈ ഹെവി മെറ്റൽസ് ഇത് 3 രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറാവുന്നതാണ്. അതായത് ഇൻഹലേഷൻ വഴി കയറാം, മെർക്കുറി കൂടുതലും ഇൻഹലേഷൻ വഴിയാണ് കയറുന്നത്. ഇൻഹലേഷൻ വഴി ഉണ്ടാവാം, സ്കിൻ പെനിട്രേഷൻ വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ ഇഷ്ടംപോലെ ഈ ഹെവി മെറ്റൽസ് അകത്തോട്ട് കയറ്റുന്നുണ്ട്. അപ്പൊ ഇൻ അഡീഷൻ ഈ കോസ്മെറ്റിക്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ഇൻഹലേഷനും സ്കിൻ പെനിട്രേഷനും ആണ് വരുന്നത്. ഈ രണ്ട് വഴിയിൽ കൂടി കയറുന്ന ഹെവി മെറ്റൽസ് ദേ ബൈൻഡ് വിത്ത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, എൻസൈംസ്, ന്യൂക്ലിയക് ആസിഡ്സ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു എബിലിറ്റി ടു ഫങ്ഷൻ പ്രോപ്പർട്ടി തന്നെ നഷ്ടപ്പെടുകയാണ്. അത് ഫൈനലി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആ സെല്ലിന്റെ ഡെത്തിന് തന്നെ അത് കാരണമാവും. ഇനി വേറൊരു കാര്യം, എൻസൈംസിനെ ഇത് എഫക്ട് ചെയ്യും എന്ന് മാത്രമല്ല, ഹെവി മെറ്റൽസ് ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാടുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഏജിങ് മുതൽ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ഫുഡിലൂടെയും ഒക്കെ കയറുന്നുണ്ട്. അപ്പൊ കോസ്മെറ്റിക്സും ഈ ഹെവി മെറ്റൽസ് ഒരു വഴിയാവുകയാണ് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ട്. അപ്പൊ ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ ഈ ഹെവി മെറ്റൽസും കൂടുതൽ ഫ്രീ റാഡിക്കൽസിന് ശരീരത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. ദീപ, ഏതാണ്ട് 84% ഈയത്തിന്റെ അംശമാണ് ഈ കൺമഷിയിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇത്തരം രാസപദാർത്ഥങ്ങൾ എത്രത്തോളം അപകടകരമാണ്?
ഓരോ എലിമെന്റിനും ഓരോ തരത്തിലുള്ള എക്സ്പോഷർ പ്രോബ്ലംസ് ആണുള്ളത്. ഇത് രണ്ട് തരത്തിലൊരു പോയിസണിങ് ഉണ്ടാവാം. ഒരു കൈൻഡ് ഓഫ് അക്യൂട്ട് എക്സ്പോഷറും ഉണ്ട്, ക്രോണിക് എക്സ്പോഷറും ഉണ്ട്. ഇപ്പോ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും അതൊരു ക്രോണിക് എക്സ്പോഷർ ആകാനാണ് വഴി. കാരണം നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ചില കോസ്മെറ്റിക്സിൽ നിന്നാണ് നമുക്ക് ഈ ഇതിന്റെ അക്യൂമുലേഷൻ ഉണ്ടാവുന്നത് ശരീരത്തിൽ. പക്ഷെ ഈ ഈ പറഞ്ഞ പ്രത്യേകം കേസിൽ ഒരു കൈൻഡ് ഓഫ് അക്യൂട്ട് എക്സ്പോഷർ ആയിട്ടും എനിക്ക് തോന്നാതിരുന്നില്ല. കാരണം കുട്ടികൾക്കാണ് വന്നിരിക്കുന്നത്, വലിയവർക്കല്ല അല്ലേ? കുട്ടികൾക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു അത്ര വർഷങ്ങളായി കാണില്ലല്ലോ അവരത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ഒരു ചെറിയ രീതിയിലൊരു അക്യൂട്ട് എക്സ്പോഷർ ആണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ മെർക്കുറി ആണെങ്കിൽ അതിന് ഡയറിയ, ഫീവർ, വൊമിറ്റിങ് അങ്ങനത്തെ കുറെ അക്യൂട്ട് സൈൻസ് ഉണ്ട്. ലെഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ വൊമിറ്റിങ്, ഒരു തരത്തിലുള്ള ഒരു മന്ദത, അതായത് ഒരു ബ്രെയിൻ ഡിസ്ഫങ്ഷൻ പോലെ വരും. ഇപ്പൊ ക്രോമിയം ആണെങ്കിൽ ഒരു ചെറിയ റീനൽ ഫെയിലിയർ വരാം, അതൊക്കെ അക്യൂട്ട് എക്സ്പോഷറിൽ വരുന്നതാണ്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹെമറേജ് ഉണ്ടാവാം, ചെറിയ ബ്ലീഡിങ്സ് ഉണ്ടാവാം. ആർസെനിക് ആണെങ്കിൽ, ആർസെനിക് ആണെങ്കിൽ കുറച്ച് പ്രശ്നമുള്ള സാധനം, മൾട്ടി ഓർഗൻ ഇഫക്ട്സ് തന്നെ ഉണ്ടാവും. പിന്നെ അക്യൂട്ട് ആയിട്ടാണെങ്കിൽ വൊമിറ്റിങ്, ഡയറിയ, അതൊക്കെ തന്നെയാണ് ആർസെനിക്കിന്റെയും ഒരു അക്യൂട്ട് എക്സ്പോഷറിനുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ക്രോണിക് എക്സ്പോഷറിൽ ഇതെല്ലാം പല രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കാഡ്മിയം ആണെങ്കിലും ക്രോമിയം ആണെങ്കിലും ലങ് ക്യാൻസർ ആണ് ഒരു ക്രോണിക് എക്സ്പോഷർ, ഓവർ മന്ത്സ് ഓർ ഇയേഴ്സ് ഉണ്ടാകുമ്പോൾ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പറ്റുന്നത്. മെർക്കുറി ആണെങ്കിൽ സ്റ്റെമാറ്റൈറ്റിസ് ഉണ്ടാകാം. പിന്നെ അഗെയിൻ കിഡ്നി ഡിസ്ഫങ്ഷൻ ആണ് മെയിൻ പ്രശ്നം. പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ, പിങ്ക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മെർക്കുറി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ലെഡ് ആണെങ്കിൽ ഫൈനലി അനീമിയ ഉണ്ടാക്കും. പിന്നെ അഗെയിൻ കിഡ്നി ഡിസീസ് ആൻഡ് മെമ്മറി ലോസ് ഉണ്ടാകാം, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം. ഇതെല്ലാം ലെഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
ഇതിന്റെ ഒരു അളവ് എത്രത്തോളം കൂടുമ്പോഴാണ് ഇത് അപകടകരമാണെന്ന് പറയാൻ പറ്റുന്നത്?
ഇതിന് ഓരോന്നിനും ഓരോ ലെവലാണ്. ഇപ്പോ ഹെവി മെറ്റൽസിന് എല്ലാത്തിനും ഒരേ ലെവലല്ല അത് പറയുന്നത്. അപ്പോ ഇപ്പൊ ലെഡ് ആണെങ്കിൽ ഒരു 10 മൈക്രോഗ്രാംസിൽ കൂടുതൽ, അതായത് ഒരു ഡെസിലിറ്റർ ബ്ലഡിൽ 10 മൈക്രോഗ്രാംസിൽ കൂടുതൽ ആകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ മെർക്കുറി ആണെങ്കിൽ 5 മൈക്രോഗ്രാംസ് പെർ ലിറ്റർ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ 10 മൈക്രോഗ്രാംസ് ഇൻ 1 ലിറ്റർ ഓഫ് യൂറിൻ അതാണ് മെർക്കുറിയുടെ ലെവൽ പറയുന്നത്. ഇതുപോലെ ഓരോ മെറ്റൽസിനും ഓരോ ലെവൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റിന് പോയിട്ട് നമുക്ക് ഈ ഹെവി മെറ്റൽ ടെസ്റ്റ് പ്രത്യേകം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹെവി മെറ്റൽ ടെസ്റ്റ് നമ്മൾ പ്രത്യേകം ചെയ്യുകയാണെങ്കിൽ അതിൽ ഡോക്ടറിന് അറിയായിരിക്കും ആ റിക്കമെൻഡ് എത്ര ഉണ്ടാവാം, അത് കൂടുതൽ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലെവൽസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു മെഡിക്കൽ ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ്.
ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നമുക്ക് ബോഡിയിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോസ്മെറ്റിക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ. ഈ മെർക്കുറിയൊക്കെ നമുക്ക് അല്ലാതെ നമ്മളിപ്പോ ഇപ്പൊ ഡീപ് സീ ഫിഷ് കഴിച്ചാലും അതിൽ നിന്ന് നമുക്ക് കുറച്ച് മെർക്കുറി അതോട്ട് കയറുന്നുണ്ട്. ഈ ഫുഡിൽ കൂടി നമുക്ക് ഒരുപാട് മെർക്കുറി, കാരണം എൻവയോൺമെന്റിൽ ഇതെല്ലാം ചെറിയ എമൗണ്ടിലുണ്ട്. അപ്പോൾ എൻവയോൺമെന്റിൽ നല്ല ഈ പ്ലാ വാട്ടറിൽ നിന്നാണ്, വാട്ടറിലുണ്ട്, റെയിൻ വാട്ടറിലുണ്ട്. ഈ റെയിൻ വാട്ടർ താഴെ വന്നിട്ട് ആ വാട്ടറിൽ നിന്നല്ലോ പ്ലാന്റ്സ് ഇംബൈബ് ചെയ്തെടുക്കുന്നത്. ഈ പ്ലാന്റ്സിനെയാണ് അനിമൽസ് കഴിക്കുന്നത്. ഈ അനിമൽസിനെ നമ്മളും കഴിക്കുന്നുണ്ട്, ഈ പ്ലാന്റ്സിനെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതുവഴി എല്ലാം ഈ ഹെവി മെറ്റൽസ് ഡിസ്ട്രോയ് ആ പോകുന്നില്ല. ദർ ആർ ഡിഫറെന്റ് വേസ് ഓഫ് ദീസ് തിങ്സ് എൻട്രിങ് ഇൻ അവർ ബോഡി. പക്ഷെ എന്നിട്ടും നമ്മൾ ഈ കോസ്മെറ്റിക്സിന്റെ എന്തിത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ കോസ്മെറ്റിക്സിന്റെ യൂസ് നമുക്ക് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം. അപ്പോ നമുക്ക് നോക്കാൻ പറ്റുന്നത് സർട്ടിഫൈഡ് ഓർഗാനിക് അല്ലെങ്കിൽ ഈ ഓർഗാനിക് ഫുഡ് ചെയിൻ്റെ ലോഗോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ സർട്ടിഫൈഡ് ഓർഗാനിക് ACO എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലോഗോ ഉണ്ടാവും, അല്ലെങ്കിൽ നാസ, നാഷണൽ അസോസിയേഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓസ്ട്രേലിയ. അപ്പൊ ഇങ്ങനെയുള്ള ലോഗോസ് നിങ്ങളുടെ വാങ്ങിക്കുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റിൽ നോക്കുക, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുറച്ച് സേഫ് സൈഡിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ദീപ ചന്ദ്രറാം.
താങ്ക് യു സാൽവി, താങ്ക് യു SBS.
Tell us what you think. Like us on Facebook or follow us on Twitter.